आकाशवाणी നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതിന്റെ 75-ാം വാർഷികാഘോഷങ്ങൾക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ ഇന്ന് തുടക്കം. ഭരണഘടനാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. സുപ്രീംകോടതിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. രാജ്യത്തിന്റെ വളർച്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപൂർവ്വ മേഖലയിലെ ഭീകരപ്രവർത്തനങ്ങളിൽ ആശങ്കയറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റെയിൽവേയുടെ 3 റെയിൽപാതാ വികസന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഇന്ന് ദേശീയ ക്ഷീരദിനം. ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യനെ അനുസ്മരിച്ച് രാജ്യം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതിന്റെ 75-ാം വാർഷികമാണിന്ന്. 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. 1950 ജനുവരി 26-നാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഭരണഘടനാ ദിനാഘോഷത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന പേരിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹിയിലെ സംവിധാൻ ഭവനിൽ ഇന്ന് നടക്കുന്ന ആഘോഷ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഭരണഘടനാ ദിനാഘോഷത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് സ്മാരക സ്റ്റാമ്പും പുറത്തിറക്കും. മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, എ ഗ്ലിംസ്, മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആന്റ് ഇറ്റ്സ് ഗ്ലോറിയസ് ജേണി എന്നീ പുസ്തകങ്ങളുടെ സംസ്കൃതം, മൈഥിലി ഭാഷകളിലുള്ള പതിപ്പും പ്രകാശനം ചെയ്യും. ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് സുപ്രീംകോടതിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ 2023-24 വാർഷിക റിപ്പോർട്ടും പ്രകാശനം ചെയ്യും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, സുപ്രീംകോടതിയിലെ മറ്റ് ജഡ്ജിമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരാകും. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും ഇന്ന് വിപുലമായ പരിപാടികൾ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് 500-ഓളം മേരാ യുവഭാരത് വളണ്ടിയർമാർ അണിനിരക്കുന്ന പദയാത്ര സംഘടിപ്പിക്കും. ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഭരണഘടനയുടെ ആമുഖം വായിക്കും. നിയമസഭാ ലൈബ്രറിയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിക്കും. രാജ്യത്തിന്റെ വളർച്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹകരണ ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി നിരവധി പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ സഹകരണ സംഘങ്ങളെ ചാക്രിക സമ്പദ്വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കേണ്ടതിന്റെയും ഈ മേഖലയിലെ ആഗോള സഹകരണം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെപ്പറ്റിയും ശ്രീ മോദി വിശദീകരിച്ചു.
सर्कुलर इकोनॉमी से जोड़ा जाना चाहिए. कोऑपरेटिव में स्टार्टअप को हम कैसे बढ़ावा दे सकते हैं, इस पर भी चर्चा जरूरी है.
സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 3 വർഷത്തിനിടെ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ പറഞ്ഞു. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സ്റ്റാമ്പും ചടങ്ങിൽ പ്രധാനമന്ത്രി പുറത്തിറക്കി. ഭൂട്ടാൻ പ്രധാനമന്ത്രി, ഫിജി ഉപപ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തമിഴ്നാട്ടിലെത്തും. ഊട്ടിയിലെ വില്ലിംഗ്ടൺ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിൽ മറ്റന്നാൾ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നീലഗിരിയിൽ ഗോത്രവർഗ വിഭാഗങ്ങളുമായി വെള്ളിയാഴ്ച ശ്രീമതി മുർമു സംവദിക്കും. തിരുവാരൂരിലെ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിനെ ശനിയാഴ്ച രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. മധ്യപൂർവ്വ മേഖലയിലെ ഭീകരപ്രവർത്തനങ്ങളിൽ ആശങ്കയറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മേഖലയിലെ അക്രമ സംഭവങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. റോമിൽ നടക്കുന്ന MED മെഡിറ്ററേനിയൻ ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ലെബനനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിനുള്ള ചർച്ച ഇന്ന് ടെൽ അവീവിലെ ഇസ്രായേൽ പ്രതിരോധ സേനകളുടെ ആസ്ഥാനത്ത് നടത്താൻ തീരുമാനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ഇതിന് അംഗീകാരം നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റെയിൽവേയുടെ 7,927 കോടി രൂപയുടെ 3 പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതി അംഗീകാരം നൽകി. ജൽഗാവ് മൻമാഡ്, ഭുസാവൽ ഖണ്ട്വ പ്രയാഗ് രാജ് മാനിക്പൂർ റെയിൽപാത വികസന പദ്ധതികളാണ് ഇവ. ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും യാത്ര സുഗമമാക്കുന്നതിനും ചരക്ക് നീക്ക ചെലവ് കുറയ്ക്കുന്നതിനും പദ്ധതികൾ ഉപയോഗപ്രദമാകുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു.
60 കിലോമീറ്റർ കാ യേ റൂട്ട് ഹേ 2773 കറോഡ് റുപ്പേ കാ ഇസ്മേ ഇൻവെസ്റ്റ്മെന്റ് ആയേഗാ. മുംബൈ കൊൽക്കത്ത ഓർ മുംബൈ സേ വാരാണസി യേ ദോനോ കേ ദോനോ റൂട്ട് ഇസ് പ്രോജക്ട് സേ ഡീകൺജസ്റ്റ് ഹോ ജായേംഗേ ഓർ യഹാ കപ്പാസിറ്റി ബഡേഗി, നയി ഗാഡിയാൻ ചലായി ജാ സക്തി ഹേ, കണ്ടെയ്നർസ് ജൽദി തേജി സേ മൂവ് ഹോയേംഗേ.
ഇന്ത്യയുടെ സംരംഭകത്വ ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുന്നതിനായി അടൽ ഇന്നൊവേഷൻ മിഷൻ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ദൌത്യം വിപുലീകരിക്കുന്നതിന് നീതി ആയോഗിന് കീഴിൽ 2028 മാർച്ച് 31 വരെ 2750 കോടി രൂപ വകയിരുത്തുന്നതിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ആദായനികുതി വകുപ്പിന്റെ പാൻ 2.0 പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി. 1435 കോടി രൂപയായിരിക്കും പാൻ 2.0 പദ്ധതിയുടെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ. പദ്ധതി നികുതിദായകരുടെ രജിസ്ട്രേഷൻ സേവനങ്ങളുടെ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള പരിവർത്തനം സാധ്യമാക്കും. കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രകൃതിദത്ത കൃഷിക്കായുള്ള ദേശീയ ദൌത്യം ആരംഭിക്കാനും കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ പദ്ധതിക്ക് മൊത്തം 2481 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ജാർഖണ്ഡിൽ ജെഎംഎം നേതാവ് ഹേമന്ത് സോറേൻ സർക്കാർ ഈ മാസം 28 സത്യപ്രതിജ്ഞ ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
വായുമലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് പരിഗണിക്കാൻ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റിനോട് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. സ്കൂളുകളുടെ പ്രവർത്തനം ഓൺലൈനായതോടെ ചില വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണ സൌകര്യം ലഭ്യമാകുന്നില്ലെന്നും നിരവധി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാൻ മതിയായ അടിസ്ഥാന സൌകര്യങ്ങളില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയാണ് രാജ്യതലസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്ന് ദേശീയ ക്ഷീരദിനം. ധവള വിപ്ലവത്തിന്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് അറിയിച്ചു. ക്ഷീരമേഖലയിലെ പരമോന്നത ദേശീയ പുരസ്കാരങ്ങളിലൊന്നായ ദേശീയ ഗോപാൽരത്ന അവാർഡുകൾ കേന്ദ്ര ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് സമ്മാനിക്കും. ക്ഷീരകർഷകർ ആരംഭിച്ച പ്രസ്ഥാനമാണ് അമൂലെന്നും ഈ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണം കർഷകരിൽ നിലനിൽക്കുന്നതാണ് അമൂലിന്റെ വിജയരഹസ്യമെന്നുമുള്ള ഡോക്ടർ വർഗീസ് കുര്യന്റെ വാക്കുകളിലേക്ക്.
Originated with farmers, and the control of the farmers was not diminished with passage of time. Also, it was the idea of Sardar Vallabhbhai Patel.
ലോകത്തിന് മാതൃകയാവുന്ന പുനരധിവാസ പ്രക്രിയയായിരിക്കും പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയിലും നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഖ്യാപനം മാറ്റമില്ലാതെ നടപ്പാക്കും. നിർദ്ദിഷ്ട ടൌൺഷിപ്പിൽ ആവശ്യത്തിന് സൌകര്യമുള്ള വീടുകൾ നിർമ്മിക്കും. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായത്തിന് ഇനിയും ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഗോവയിൽ നടക്കുന്ന ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ശ്രദ്ധേയമായി പ്രാദേശിക സിനിമകൾ. മേളയിലെ പ്രാദേശിക ചലച്ചിത്രങ്ങൾ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണെന്ന് കന്നഡ നിർമ്മാതാവും നടനുമായ ഗൌരിശങ്കർ SRG അഭിപ്രായപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 29 വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് FC ഒഡീഷ FC ജയം. ഏകപക്ഷീയമായ 6 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതിന്റെ 75 വാർഷികാഘോഷങ്ങൾക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ ഇന്ന് തുടക്കം. ഭരണഘടനാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. സുപ്രീംകോടതിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. രാജ്യത്തിന്റെ വളർച്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപൂർവ്വ മേഖലയിലെ ഭീകരപ്രവർത്തനങ്ങളിൽ ആശങ്കയറിയിച്ച് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. റെയിൽവേയുടെ 3 റെയിൽപാത വികസന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഇന്ന് ദേശീയ ക്ഷീരദിനം. ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യനെ അനുസ്മരിച്ച് രാജ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.